2024 സെപ്റ്റംബർ 2 തിങ്കളാഴ്ച. കേരളകൗമുദി ഇ പേപ്പറിന്റെ കായികം പേജിൽ നിന്ന് വായിക്കുന്നത് അരവിന്ദ്. മെസ്സി വന്നാൽ പശി മാറുമോ? പ്രവർത്തനമില്ലെങ്കിലും പ്രഖ്യാപനങ്ങൾക്ക് ഒരു കുറവുമില്ലാത്ത നാടാണ് നമ്മുടേത്. കായിക രംഗവും വ്യത്യസ്തമല്ല. ഒളിമ്പിക്സിൽ മെഡൽ നേടാനായി എത്ര പദ്ധതികളാണ് നമ്മുടെ കായിക വകുപ്പും സ്പോർട്സ് കൌൺസിലുമൊക്കെ ആവിഷ്കരിച്ചതെന്ന് നോക്കൂ. ഓപ്പറേഷൻ ഒളിമ്പ്യ, ഗോ ഫോർ ഗോൾഡ്, എലൈറ്റ് സ്കീം തുടങ്ങി സ്പോർട്സ് കൌൺസിലിന്റെ മാറിവരുന്ന ഭരണസമിതികൾ നടപ്പിലാക്കിയ പദ്ധതികൾ പലതും തുടങ്ങിയെടുത്തുതന്നെ ഒടുങ്ങി. ഇതിൽ നിന്നൊന്നും ഒരു ഒളിമ്പിക് മെഡൽ വന്നില്ലെന്ന് മാത്രമല്ല, കഴിഞ്ഞ രണ്ട് ഒളിമ്പിക്സുകളിൽ ഒരു മലയാളി വനിതാ താരത്തെ ഇന്ത്യൻ ടീമിലെത്തിക്കാൻ കഴിഞ്ഞതുമില്ല. ഈ വർഷമാദ്യം കായിക വകുപ്പ് വലിയ ആഘോഷമായി സംഘടിപ്പിച്ച കായിക ഉച്ചകോടിയുടെ കഥയും ഇതൊക്കെ തന്നെ. കോടികളുടെ നിക്ഷേപം വരുമെന്ന് പറഞ്ഞു മാസങ്ങൾ കഴിഞ്ഞെങ്കിലും ഇതുവരെ തുടർചലനങ്ങളൊന്നും ഉണ്ടായില്ല. മെസ്സിയുടെ നേതൃത്വത്തിൽ ലോകകപ്പ് നേടിയ അർജന്റീന ടീമിനെ കേരളത്തിൽ കൊണ്ടുവന്ന് കളിപ്പിക്കുമെന്നൊരു വമ്പൻ പ്രഖ്യാപനവും ഇതിനിടയിൽ കായികമന്ത്രി നടത്തി. അതിനുവേണ്ട കോടികൾ കേരളത്തിൽ നിന്ന് പിരിച്ചെടുക്കുമത്രേ. മെസ്സി വന്നു കളിച്ചതുകൊണ്ട് കേരളത്തിലെ കായികരംഗം രക്ഷപ്പെടുമെന്ന കിനാവിൽ നിന്ന് ഉണരാൻ വൈകിയിരിക്കുന്നു. നമ്മുടെ കായികരംഗത്തെ മാന്ദ്യം മാറ്റാനുള്ള മാന്ത്രിക വടി മെസ്സിയുടെ കയ്യിലല്ല, കായികമന്ത്രിയുടെ കയ്യിൽ തന്നെയാണുള്ളത്. അത് വേണ്ട പോലെ ഉപയോഗിക്കണമെന്നു മാത്രം. മെസ്സിയെ കൊണ്ടുവരാനും ഉച്ചകോടി നടത്താനുമൊക്കെ ഉദ്ദേശിക്കുന്ന പണം കൊണ്ട് നമ്മുടെ സ്പോർട്സ് ഹോസ്റ്റലുകളിൽ പരിശീലിക്കുന്ന കുട്ടികൾക്ക് ജഴ്സിയും ബൂട്ടും വാങ്ങിക്കൊടുക്കണം സർ. അവർക്ക് നല്ല ഭക്ഷണവും സുരക്ഷിതമായ താമസവും മികച്ച പരിശീലകരെയും ഉറപ്പാക്കണം സർ. ഒളിമ്പ്യന്മാരൊക്കെ താനെ പിറവിയെടുത്തോളും. മികച്ച കായിക മുകുളങ്ങളെ കണ്ടെത്തുകയാണ് പ്രധാനം. അവരെ ദേശീയ നിലവാരത്തിലേക്ക് രൂപപ്പെടുത്തിയെടുക്കുകയാണ് ചുമതല. ഒളിമ്പിക്സിനുള്ള താരങ്ങൾക്കു വേണ്ടി കോടിക്കണക്കിന് രൂപ കേന്ദ്ര സർക്കാർ ചെലവിടുന്നുണ്ട്. താരങ്ങളെ ചെറുപ്പത്തിൽ തന്നെ കണ്ടെത്തി അവിടേക്ക് എത്തിക്കാൻ കഴിയാത്തതാണ് നമ്മുടെ ഇപ്പോഴത്തെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം. നമുക്ക് വേണം കായിക അധ്യാപകർ. അന്തർദേശീയ തലത്തിൽ മികവ് കാട്ടിയ ഏത് കായിക താരത്തെയും എടുത്തുനോക്കൂ. സ്കൂൾ തലത്തിൽ ഏതെങ്കിലും ഒരു കായിക അധ്യാപകൻ കണ്ടെത്തി കൈപിടിച്ചതാകും ഈ രംഗത്തേക്ക്. നമുക്കിപ്പോൾ ഇല്ലാതെ പോകുന്നത് അത്തരം കായികാധ്യാപകരെയാണ്. 500 കുട്ടികളില്ലെങ്കിൽ 7-ാം ക്ലാസ് വരെയുള്ള സ്കൂളിൽ കായിക അധ്യാപകനെന്നല്ല സ്പെഷ്യലിസ്റ്റ് അധ്യാപകരെ ആരെയും നിയമിക്കില്ല. 5 ഡിവിഷനുള്ള ഹൈസ്കൂളുകളിൽ ഒരു കായികാധ്യാപകനുണ്ടാകും. പ്രീ ഡിഗ്രി വേർപെടുത്തി പ്ലസ് ടുവാക്കി കാൽനൂറ്റാണ്ടായിട്ടും പ്രീ ഡിഗ്രിയിൽ നിലവിലുണ്ടായിരുന്ന കായികാധ്യാപക തസ്തികകൾ പ്ലസ് ടുവിൽ അനുവദിച്ചിട്ടില്ല. ഇവരുടെ ചുമതലയും ഹൈസ്കൂളിലെ പി ടി ടീച്ചർക്ക് തന്നെയാണ്. മാസം 300 രൂപ അധിക വേതനം നൽകും. ചുരുക്കത്തിൽ 1 മുതൽ 12-ാം ക്ലാസ് വരെയുള്ള സ്കൂളിൽ ഒരൊറ്റ കായികാധ്യാപകനായിരിക്കും ഉണ്ടാവുക. ഇദ്ദേഹത്തിന്റെ പ്രധാന ചുമതല സ്കൂളിന്റെ ഡിസിപ്ലിൻ നോക്കലുമായിരിക്കും. കായിക അധ്യാപകനും ഗ്രൌണ്ടുമില്ലാത്ത എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക് കേന്ദ്ര അനുമതി ലഭിക്കില്ല. അതുപോലെ നമ്മുടെ എല്ലാ സ്കൂളുകളിലും കായികാധ്യാപകനുണ്ടായിരിക്കണമെന്ന് നിയമം വരണം. സ്ഥിരനിയമനത്തിന് പണം തടസ്സമാണെങ്കിൽ താത്കാലികമായെങ്കിലും നിയമിക്കാൻ സർക്കാർ തയ്യാറാണ്. കായിക താരങ്ങളെ കണ്ടെത്താൻ മാത്രമല്ല, എല്ലാ കുട്ടികളുടെയും ശരിയായ ശാരീരിക മാനസിക വളർച്ചയ്ക്കും മയക്കുമരുന്നു പോലുള്ള ദുഷിപ്പുകളിൽ നിന്ന് അകറ്റി നിർത്താനും കായിക പരിശീലനം വഴിയൊരുക്കും. സ്പോർട്സ് കൌൺസിലിന്റെ ദുരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കാൻ സർക്കാരിന്റെ കായിക യുവജനക്ഷേമ ഡയറക്ടറേറ്റുമായി ലയിപ്പിക്കുകയാണ് വേണ്ടതെന്ന ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത്. അതേപ്പറ്റി നാളെ തുടരും. കൌൺസിൽ ഉഷാറായി. ഞായറാഴ്ചയും ജോലി. പ്രവർത്തനങ്ങളിലെ കെടുകാര്യസ്ഥതയെക്കുറിച്ചുള്ള കേരള കൌമുദി പരമ്പരയ്ക്ക് പിന്നാലെ സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ ജീവനക്കാർ ഞായറാഴ്ചയായ ഇന്നലെയും ജോലി ചെയ്ത് പോരായ്മകൾ പരിഹരിക്കാനുള്ള ശ്രമം തുടങ്ങി. സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള ഫണ്ടുകൾ വേഗത്തിലാക്കാനായി കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ജീവനക്കാരുടെ അടിയന്തരയോഗം വിളിച്ചിരുന്നു. സ്ഥിരജീവനക്കാരുടെ കഴിഞ്ഞ മാസത്തെ ശമ്പളവും വിതരണം ചെയ്തിട്ടുണ്ട്.